പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നതിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. നാം അവനിലും അവൻ വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ അതിനാൽ നാം അറിയുന്നു. പിതാഭൂപുത്രനെ രക്ഷിതാവായിട്ട് ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവൻ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോട് സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവനിരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡ നമ്മളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പ്രവഹിക്കുകയും ചെയ്യുന്നവൻ കളനാകുന്നു. താൻ കണ്ടിട്ടും സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തിനോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ചതോ ദൈവമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവൻ ആകുന്നു യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ ആത്മാവും സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ, സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. ആത്മാവ്, ജലം, രക്തം ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷി അയച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാകെ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ അതന്നു. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്ത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെ കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഏത് നീതിയിലും പാപമാകുന്നു, ഏത് അനീതിയും പാപമാകുന്നു. മരണത്തിനല്ലാത്ത പാപമുണ്ടാനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം അറിയുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിനുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവേൻ. യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം. നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ ഇരിക്കുന്നതും ഇരിക്കുന്നതുമായ സത്യം നിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യന്മാരെ മാന്യ നായികർക്കും നൽകുന്നു. ഞാൻ എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും പിതാവിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും സ്നേഹത്തിലും സത്യത്തിലും കൃപയും കനിവും സമാധാനവും നമ്മളുടെ ഉണ്ടായി മാറാകട്ടെ. നമുക്ക് പിതാവിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. ഇനി നായികയാരെ നാം അന്യോന്യം സ്നേഹിക്കണം എന്ന പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യമായി നമുക്കുള്ളതായിട്ട് തന്നെ ഞാൻ അവിടേക്ക് എഴുതി അപേക്ഷിക്കുന്നു. നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ നടപ്പാനുള്ള കൽപ്പന ഇതത്രേ, യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും ഇത് ക്രിസ്തു ഇങ്ങനെയുള്ളവരാകുന്നു. ഞങ്ങളുടെ പ്രയത്ന ഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുകയും ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത അതിൽ കടന്നുപോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനെ കുശലം പറയരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട് എങ്കിലും കടലാസിലും മഷി കൊണ്ടു എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ ഘോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിക്കാൻ ആശിക്കുന്നു. അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കളെ വന്ദനം ചൊല്ലുന്നു. മോഹനാൻ എഴുതിയ മൂന്നാം ലേഖനം. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്നവന് പ്രിയ സ്നേഹിക്കുന്ന പ്രിയ പേഹസിന് എഴുതുന്നത് പ്രിയനെ നിന്റെ ആപ്പം അവശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്നു നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുക ഞാൻ അത്യന്തം സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്നേക്കാൾ സന്തോഷം എനിക്കില്ല. സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിൽ നിന്ന് ഒക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷി പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകെയാൽ നാം സത്യവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരിക്കുന്നു എങ്കിലും ഒരു പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞു ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് ഞാൻ മാരെ കൈക്കാതിരിക്കുന്നത് മാത്രമല്ല അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനെ നന്മയില്ലാതെ തിന്മ അനുഭവിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദിനത്രിയോസിനെ എല്ലാവരും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് നീ അറിയുന്നു. എഴുതി അയപ്പാൻ പലതുമുണ്ടായിരുന്നു എങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹിതന്മാർക്ക് പേരുപേരായി വന്ദനം ചൊല്ലുക.
ദൈവമഹത്വത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. മുമ്പാകെ സമർപ്പിക്കുന്ന അപേക്ഷകളും ഗീതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ സ്വീകാര്യയോഗ്യമായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് ഇന്നത്തെ ശുശ്രൂഷയില് ഈ പ്രസ്ഥാനത്തിന് തുടക്കപ്പെട്ട ഒന്നുമല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് നമുക്ക് പറയാം അഭിയന്നിയ യവസുദേശ്വര ബെനസ് കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷവും അവസരമൊരുക്കിയ ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിയന്ന തിരുമനസിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വന്ദ്യ മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസൻ വിപ്രകാശച്ചൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ പങ്കാളികളാകുന്ന ദൈവമക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴെ ഡാലസിൽ നിന്നും ഡാലസ് വെല്ലുവള്ളി മെമ്പറായ സ്വപ്ന പ്രതീഷ് ഇപ്പം സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. നമുക്കൊക്കെ സുപരിചിതമായ തുണ എനിക്കേശുവാം എന്നുള്ള ഗീതം സ്വപ്ന ആലോചിക്കും. അതിനുശേഷം പ്രാർത്ഥന തുറന്ന് നയിക്കപ്പെടുന്നതായിരിക്കും. സ്വപ്ന, ഹലോ സ്വപ്ന, എനിക്ക് സ്വപ്ന ജോയിൻ ചെയ്യാൻ നമ്പർ മാറിക്കാണ്. തമ്പിച്ചാൻ അതിനകത്തുണ്ടോ? തമ്പിച്ചാൻ ഐസക് പൈലോങ്കിൽ
ഉണ്ടച്ചാ ഉണ്ട്.
ആ നാശം പാടിക്കോ. ഞാൻ സ്വപ്ന രണ്ടാമത് വായിക്കോളാം. ഞാൻ പാടിക്കോ. ഹ്യൂസ്റ്റണിൽ നിന്നും ശ്രീ ഐസക് പൈലോങ്കിൾ ഇപ്പോഴെ ഗീതം ആലപിക്കുന്നതാണ്.
എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേച്ചുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേച്ചുവേ. ഒരു യോഗ്യത പറയാനില്ലേ, കൃപയൊന്നു മാത്രമേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രമേ. അതിവേദനയും എന്നെയോർത്തു സഹിച്ചു ുവല്ലോദസമനയിലെ അതിവേദനയും എന്നെയോർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമം കൽവേറേ മലയും എന്നെയോർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമം കൽവേറേ മലയും എന്നെയോർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രമേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രമേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേച്ചുവേ. ഒരു മാന്യതയും പറയാനില്ലേ, ദയയൊന്നു മാത്രമേശുവേ. ഒരു മാന്യതയും പറയാനില്ലേ, ദയയുന്നു മാത്രമേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രമേശുവേ. അങ്ങെ സേവിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങെ സേവിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രമേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രമേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രമേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രമേശുവേ.
അധീന തിരുമനസ്സുകൊണ്ട് ഇപ്പോഴ് കൗമാ പ്രയർ നടത്തുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുസൃങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുസൃങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുസൃങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ നാം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം പറയണമേ. നിന്റെ ദുരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ആ ദുഷ്ടമണ്ഡലം ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ.
ശ്രോതറിഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വൈകൽ ഫലമായ നമ്മുടെ കർത്താവായ ശുമിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധോളനക അറിയാമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പരോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറക്കുമോർ എന്റെ കർത്താവിത, നിന്റെ അടുക്കിലേക്ക് എന്റെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണുകൾ നിന്റെ കടമയ്ക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുകയും നിന്നെ അഭയം പ്രാപിക്കുകയും നിന്റെ കൃപയെ നിന്നോട് യാചിക്കുകയും ചെയ്യുന്നു. നിന്റെ കരുണയോട് അപേക്ഷിക്കുന്നതും ചെയ്യുന്നു. നീ എന്നെ മറന്നു കളയരുത്, എന്നെ കൈവിട്ട് കളയരുത്, എന്നെ ഉപേക്ഷിക്കുകയും അരുത്. നീ എന്റെ വൈരികൾക്ക് നിന്നയാക്കി തീർക്കരുത്. എന്റെ സഹാക്കൾക്ക് ഞാൻ പരിഹാസമായി തീരരുത്. ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാത്താൻ സന്തോഷിക്കരുത്. അസൂയക്കാരൻ എന്റെ തെറ്റുകളെ ചൊല്ലി പ്രശംസിക്കുമാറാകരുത്. ഞാൻ നിന്റെ ദോഷത്തിൽ നിന്ന് പുറത്തു പോകുമാറാകരുത്. ഞാൻ നിന്റെ വഴിവിട്ട് നടക്കുമാറാകരുത്. നിന്റെ കൃപയെ എന്നെ നിന്നും മാറ്റിക്കളയരുത്. എന്നാലും നിന്റെ ദയയാൽ എന്നെ കാത്തു കൊള്ളണമേ. എന്നെ നിനക്കുള്ളവനാക്കി തീർക്കണമേ. ഞാൻ നിന്നെ മറന്നുപോലെ നീ എന്നെ മറക്കരുത്. എന്നാ നീ ഉടയവനും ഞാൻ ദാസനുമാകുന്നു. നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു. നീ പ്രകാശവും ഞാൻ അന്ധകാരവും. നാറ്റം പിടിച്ച ചെളിയും നിന്ദ്യമായ കൊതുകും കോണുകളിലെ ചപ്പും കുപ്പക്കുഴിയിലെ ചിലമാകുന്നു. എന്നോട് ദയവുണ്ടായി എനിക്ക് പാപപരിഹാരം നൽകണമേ. എന്നെ ശുദ്ധീകരിച്ച വിളിപ്പാക്കണമേ. ദുർവികാരങ്ങളിൽ നിന്ന്, ശക്തിയുള്ള കയ്യിൽ നിന്നും, ബലമുള്ള കാലിൽ നിന്നും, അക്രമമുള്ള അധികാരത്തിൽ നിന്നും, കവർച്ചക്കാരായ ജനങ്ങളിൽ നിന്നും, വഞ്ചകരായ ദുഷ്ടനിൽ നിന്നും എന്നെ രക്ഷിച്ചുകൊള്ളണമേ. വാളിൽ നിന്നും, അടിമയിൽ നിന്നും, ഭൂകമ്പത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, ശരീരത്തെ വ്യസനിപ്പിക്കുകയും ആത്മാവിനെ അരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ സകല ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നീതിമാന്മാരുടെയും മുനിവാന്മാരുടെയും പരിഭാഗ്യതയുള്ളവരുടെയും ബ്രഹ്മചാരികളെയും പ്രാർത്ഥനയായി തന്നെ. ആമീൻ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. അഭിയന്യ തിരുമനസന്റെ തൃക്കൈമുത്തിക്കൊണ്ട് വീണ്ടും ഒരു പ്രഭാതം കൂടെ സമൂഹത്തിൽ ഓർമ്മിച്ചതുപോലെ ദൈവം നമുക്ക് ദാനമായി തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രയാസങ്ങളുടെ പ്രതിബന്ധങ്ങളുടെ ഒക്കെ ഘട്ടത്തിൽ കൂടി നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആരാധനാ ജീവിതം വളരെ അനുഗ്രഹിതമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ നമുക്ക് പ്രത്യാശിക്കാം. ആരാധനയുടെ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് നമ്മുടെ ഈ സുബോധ പ്രാർത്ഥനകളൊക്കെ ഒരു തടസ്സവും കൂടാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്മളെ നിരന്തരം അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് പുതിയ ഒന്നാം ഞായറാഴ്ച നമ്മൾ കടന്നു വരികയാണ്. നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുക്കുന്ന പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ആനന്ദത്തിന്റെയും അനുഭൂതി വാക്കുകൾക്ക് അതീതമാണ്. നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാളിൽ പങ്കാളികളായി ആ വലിയ സാധ്യതയെ ആരാധനയിൽ കൂടി, അനുഷ്ഠാനങ്ങൾ കൂടി അനുഭവിച്ച് ആ സന്തോഷത്തിന്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ വിളിച്ചതിൽ, ആ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പാർട്ടായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളോട് കരുണ ചെയ്തതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയും എന്ന് നിലനിൽക്കുവാനും അത് നിത്യരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് സാധ്യതയുളവാകാൻ തക്കോണം ദൈവമിടയാക്കി തീർക്കട്ടെ. നമുക്കറിയാമല്ലോ, ഈ ദിനങ്ങളിലൊക്കെ വലിയ സന്തോഷത്തിന്റെ ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. പുനരുത്ഥാനം ചെയ്ത കർത്താവ് വിവിധ തലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയ ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അതിനേക്കാൾ ഉപരിയായ അനുഭവങ്ങളിലേക്കാണ് നയിക്കപ്പെടുന്നുള്ള സന്ദേശം അവർക്കും അവരിൽ കൂടി ഇന്ന് നമുക്കും അനുഭവേദ്യമാകുന്ന വലിയ സംഭവങ്ങളെ നമ്മൾ അനുസ്മരിക്കുക. ഒരുപക്ഷെ നമ്മൾ പഴയ നിയമത്തില് സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുമ്പോഴ് എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സംഗതിയുണ്ട്, നീതികെട്ടവർക്കും അനീതിയോടെ ജീവിക്കുന്നവർക്കും ദൈവം അകലെ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരോട് ദൈവത്തിനുള്ള ബന്ധം, അതൊരു ദൈവം മനുഷ്യനും തമ്മിലുള്ള ഒരകൽച്ചേക്കാൾ അപ്പുറം, അല്ലെങ്കിൽ ഒരു വലിയ സത്യവും ചെറിയ ഒരു വസ്തുവും തമ്മിലുള്ള വ്യത്യാസത്തേക്കാൾ അപ്പുറമായി ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ സാധ്യത ഒരു സുഹൃത് ബന്ധമാണ്. നമുക്ക് അത്ഭുതം തോന്നും, ദൈവത്തോട് സഖിത്വം തോന്നുന്ന ഒരു ബന്ധം ദൈവം നൽകുന്നു. നമ്മുടെ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത്രയറിയാം, 12 വാക്യം 25 അധ്യായത്തിന്റെ 12, യഹോവ ഭക്തനായ പുരുഷന്മാര് അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 14 വാക്യം പറയുന്നു, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, വിശദീകരിക്കാവാലും പറ്റാത്ത ദൈവത്തെപ്പറ്റി, ആ ദൈവവുമായി നാം നമ്മുടെ വ്യക്തിജീവിതത്തിൽ ബന്ധം പുലർത്തുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഔദാര്യത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഒരു സുഹൃത് ബന്ധമാണ്. അതിൽ കൂടെ എന്തുവാണ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിലേക്ക് നയിക്കത്തക്കവണ്ണം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനകളും ഒക്കെ ഉപയുക്തമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുകയാണ്. കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മളൊക്കെ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദം നമ്മുടെ അഭിയന്യ തിരുമനസിന്റെയാണ്. എന്നെ സംബന്ധിച്ചോളം ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്, കാരണം ഈ പ്രാർത്ഥനയുടെ ഉടമസ്ഥൻ എന്ന് എനിക്ക് പറയുന്നതിൽ സംശയമൊന്നുമില്ല, കാരണം തിരുമേനി തന്നെ ഇത് തുടങ്ങിയതാണ് ഈ പ്രാർത്ഥന. ആ തിരുമനത്തോട് തന്നെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ശുശ്രൂഷ ഏതാണ്ട് 8 വർഷമായിട്ട് ഞാൻ ഇതിന്റെ ചുമതലയുണ്ട്. ഒരുപക്ഷെ ഇതെന്നും നയിച്ചുകൊണ്ട് പോകുന്നതിന്റെ പിന്നിൽ എന്റെ ഉള്ളിലുള്ള വലിയ ഒരു പ്രേരണ യൗസഫത്തിൽ മനസ്സുകൊണ്ട് ഈ ശുശ്രൂഷ എന്നെ ഫലമേൽപ്പിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇടക്കാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രയാസം കൊണ്ട് നിർത്തണം എന്നൊക്കെ ഞാൻ വിചാരിച്ച് മനോജ് എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തുമ്പോഴും മനോജിനോട് പറഞ്ഞില്ല അച്ഛ തിരുമേനി പ്രാർത്ഥിച്ച് അച്ഛനെ ചുമതലപ്പെടുത്തിയതാ. ഒരുപക്ഷെ ആ ഒരു പ്രേരണ എന്നെ ഒത്തിരി ഒത്തിരി ഉൾക്കൊണ്ടു. ഇന്നും ഒരുപക്ഷെ ആ ഒരു ഒരു ഉൾപ്രേരണ എന്നുണ്ട്, ആ തിരുമേനി എന്നെ ചുമതലപ്പെടുത്തിയത്. രണ്ട് 8 വർഷമായിട്ടും ഇപ്പോഴത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ ഉള്ളത് തീർച്ചയായിട്ടും ആ ഒരു അഭിയുന്ന തിരുമനസ്സുകൊണ്ടല്ല, പിതാവിനെ ഏൽപ്പിച്ച ഒരു ചുമതല ബോധം ഉള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തിരുമേനിയുടെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്, യാതൊരു സംശയവുമില്ല. എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ അവിചാരിതമായിട്ടാണ് തിരുമനസ്സിനെ നമുക്ക് ഈ ശുശ്രൂഷയിൽ ലഭ്യമാകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ തിരുമേനിയെ ഇതിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും തിരുമേനിയുടെ ഉള്ളിൽ ഒരുപക്ഷെ തിരുമേനി തുടങ്ങിയതാകൊണ്ടായിരിക്കാം ഈ ഒരു പ്രാർത്ഥനയെപ്പറ്റി ഒരു വിചാരമുണ്ട് എന്ന് ഞാൻ പരിപൂർവമായിട്ട് വിശ്വസിക്കുന്നു. തിരുമേനിയുടെ പ്രാർത്ഥനയിലൊക്കെ ഒരുപക്ഷെ മാവേലിക്ക ഭദ്രാസന ചുമതലയിലാണെങ്കിൽ പോലും തിരുമേനി നട്ട ഈ ശുശ്രൂഷയെപ്പറ്റിയുള്ള ഒരു ബോധവും വിചാരവും പ്രാർത്ഥനയും തിരുമേനിയുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ പരിപൂർവമായിട്ട് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഇത് മുന്നോട്ട് നടക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ ഘടകം തിരുമേനിയുടെ ആ ഒരു താല്പര്യം കൂടാണ് എന്നുള്ളത് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും പേരിൽ വിനയത്തോടുകൂടി തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർക്കാനുള്ളത്, 12-ാം തീയതി അതായത് കഴിഞ്ഞ ദിവസം ഭാഗ്യസ്മരണാർഹനായ അഭ്യന്നിയ ഗീവർഗീസ് മാർ ഇവാനിയസ് പത്രാപോലിത്തയുടെ 8-ാം ഓർമ്മയായിരുന്നു. നമുക്കറിയാമല്ലോ സഭയിലെ ആധ്യാത്മികതയുടെ തേജോഗോളം എന്നറിയിക്കപ്പെടുവാൻ തക്കവണ്ണം മടിയില്ല, ആരും മടിക്കാത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ്. ആധ്യാത്മികതയുടെ ഒരു ശ്രേഷ്ഠ ഭാവം ശിഷ്യന്മാരായ ഞങ്ങളിലും അതുപോലെ തന്നെ എല്ലാവരിലും പകർന്ന ഒരു ശ്രേഷ്ഠ പിതാവാണ് ഇവാനിയസ് തിരുമേനി. തിരുമേനിയെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ കാതോലിക്ക രത്നദീപം എന്ന് സഭ ആദരിക്കുന്ന ഗീവർഗീസ് മാർ ഫീലക്സ് ഹോസ്പിറ്റൽ പോലീസയുടെ 70-ാം ഓർമ്മയാണ്. പുത്തങ്കാവ് കബറടങ്ങിയിരിക്കുന്ന പുത്തങ്കാവിലെ കൊച്ചു തിരുമേനി എന്ന എല്ലാവരും മലങ്കരയുടെ വാനമ്പാടി എന്നൊരു കാലഘട്ടത്തിൽ എല്ലാവരും വിശേഷിപ്പിച്ച പുത്തങ്കാവിലെ കൊച്ചു തിരുമേനിയുടെ ഓർമ്മയാണ് 17-ാം തീയതി. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വിസ്മരിച്ചു പോയി ഈ ബുധനാഴ്ച പാറയിൽ മെൻഷൻ ചെയ്യാൻ, കാരണം ഹേവോറോദനങ്ങളും അല്ലെങ്കിൽ അഥവാ ഈസ്റ്ററിന്റെയൊക്കെ ആ തിരക്കുകൊണ്ട് നമ്മുടെ സഭയിലെ വിശുദ്ധ ഗണത്തിൽ സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിൽ വിശുദ്ധനായി എന്നും നിലകൊള്ളുന്ന പാമ്പാടി തിരുമേനിയുടെ ഓർമ്മയായിരുന്നു 5-ാം തീയതി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെയൊക്കെ ജീവിതങ്ങളും ദർശനങ്ങളും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയൊക്കെ ഇന്ന് ഈ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ പാമ്പാടി തിരുമേനിയും അതോടൊപ്പം തന്നെ ഫീലക്സ് തിരുമേനിയും ഇവാനിയസ് തിരുമേനിയും ഈ സമയത്ത് വളരെ പ്രാർത്ഥനയോടുകൂടി ഓർക്കുന്നു. ആ പിതാക്കന്മാരുടെ ഒക്കെ മധ്യസ്ഥ നമുക്കെപ്പോഴും കാവലും കൈമാരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് നേരത്തെ അറിയിച്ചതുപോലെ ഡാലസിൽ നിന്ന് സ്വപ്ന ഇപ്പോഴൊരു സുവിശേഷ ഗീതം ആലപിക്കും. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് തിരുവചന ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. സ്വപ്ന കേൾക്കാം സ്വപ്ന, പാടിക്കോളൂ. കേൾക്കാം, പാടിക്കോളൂ.
അനുദിനം തന്നിരലിൽ മറവിൽ വസിച്ചിടും ഞാൻ, തുണയെനിക്ക് അനുദിനം തന്നിരലിൽ മറവിൽ വസിച്ചിരും ഞാൻ, അവനിന്റെ സംഗീതവും അവലംബവും കൂട്ടയും അവനീലാകുലത്തിൽ അവൻ മടിയാശ്രയിപ്പാൻ, അവനിന്റെ സംഗീതവും അവലംബവും കൂട്ടയും അവനീലാകുലത്തിൽ അവൻ മടിയാശ്രയിപ്പാൻ, തുണയെനിക്ക് യേശുവേ കുറവിനില്ലതാ, അനുദിനം തന്നിരലിൽ പകലിലും രാവിലും താകർന്നിടും കൃപ പഴപ്പോ പക എന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപ മഴ പോ തുണയെനിക്ക് കൃപ ഇനിയില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിരും ഞാൻ ആകുലവേലകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആകുലവേലകളിൽ ാളുകളിൽ ആഗതനാമരിയിൽ
തിരുവചന ധ്യാനത്തിനായി അഭ്യുന്നതിന്റെ മനസ്സിനെ വളരെ സ്നേഹാദരോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, വളരെയേറെ സന്തോഷമുണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ആയിരിക്കും എന്റെ കോണമിടയായിട്ട്. ഇതിന്റെ 10 വർഷത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഒരു ഡേ നമ്മള് കൊണ്ടാടിയപ്പോ അന്നും ഞാന് ഇതിൽ സംബന്ധിച്ചതാണ്. കഴിഞ്ഞ വർഷമായിരുന്നു അത്. വളരെ അനുഗ്രഹകരമായിട്ട് ഈ ശുശ്രൂഷ നടക്കുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. 2010 ഒക്ടോബറിലാണ് നമ്മളിത് തുടങ്ങിയത്. അന്ന് മുതൽ ഒരു പ്രയാസവുമില്ലാതെ ഈ അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ആശ്വാസത്തിന്റെ ദൈവവചനങ്ങളെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സംഗതി തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല ലോകത്തിലെ ഇത്രയും ദീർഘമായിട്ട് നടക്കുന്ന ഒരു പെയിൻ ഒരു പ്രയർ ചെയിൻ സർവീസ് ഇത്രയും ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിൽ മറ്റ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലൊക്കെ അങ്ങനെയുള്ള കൂട്ടായ്മകളും ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ഒക്കെ കാണുമെങ്കിലും ഓർത്തഡോക്സ് സഭയിൽ തന്നെ എനിക്ക് പക്ഷെ ഇത് ഒന്നാമത്തേതായിരിക്കും എന്നുള്ളതാണ് എന്റെ വിചാരം. അത്രയും ഭംഗിയായിട്ട് നിങ്ങളിത് കൊണ്ടുപോകുന്നതിൽ, ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന, പ്രയത്നിക്കുന്ന, താല്പര്യത്തോടെ ശുശ്രൂഷിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് രാജേഷനെയും ഒക്കെ ഞാൻ എന്റെ സന്തോഷവും അഭിനന്ദനങ്ങളും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ മാസം പ്രധാനമായിട്ടും നമുക്ക് 3 വിശുദ്ധരായ പിതാക്കന്മാരുടെ ഓർമ്മ നിർവഹിക്കുന്ന ഒരു മാസം കൂടിയാണ്. പാമ്പാടി തിരുമേനി എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള പിതാവാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ മാത്രമല്ല, അതിനുശേഷവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെയും മധ്യസ്ഥതയിലൂടെയും ഒക്കെ. മഹാമാരിയുടെ കാലഘട്ടമാണല്ലോ ഇത്. ഒരു മഹാമാരിയെ വെല്ലുവിളിച്ച പിതാവാണ് പാമ്പാടി തിരുമേനി. കുന്നംകുളം ദേശത്ത് വസൂരി പടർന്നു പിടിച്ചപ്പോൾ ധൈര്യത്തോടുകൂടി അവരുടെ നടുവിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച് ആ ദേശത്ത് നിന്നും ആ വലിയ പാൻഡമിക് അതിനെ അതിൽ നിന്ന് ആ സമൂഹത്തെ രക്ഷപ്പെടുത്തിയ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിന്റെ ഈ കാലഘട്ടത്തിൽ പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥത നമ്മൾ പ്രത്യേകമായിട്ട് തേടേണ്ടതാണ്. ആ പിതാവിന്റെ തന്നെ ചൂട് പിടിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതത്തിന്റെ പടികളെ അലങ്കര സഭയുടെ അങ്ങോളം ഇങ്ങോളം എത്തിച്ച പിതാവാണ് ദീവാനിയസ് തിരുമേനി, കോട്ടയം മുദ്രാസനത്തിന്റെ ദീവാനിയസ് തിരുമേനി. കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാളായിരുന്നു. അലങ്കര സഭയുടെ ഗാനഗോകുലം എന്ന് അറിയപ്പെടുന്ന ഫിലിക്സിനോസ് തിരുമേനി 17-ാം തീയതി അദ്ദേഹത്തിന്റെ ഓർമ്മയും കൊണ്ടാടും. നമുക്ക് എല്ലാവർക്കും ആ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ സങ്കേതപ്പെടുകയും അവരുടെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ ജീവിതം ധന്യമാകുവാൻ വിശുദ്ധമാകുവാൻ തക്കവണ്ണം ഇടയാകുവാൻ പ്രാർത്ഥിക്കണം. കേരളം ഇന്ന് വേറൊരു അതിന്റെ ഒരു ദേശീയ ഒരു ഉത്സവത്തിന്റെയും കൂടെ പ്രാധാന്യത്തിലാണ് വിഷു എന്ന് പറയുന്നത്. അത് റിലീജിയസ് ഫെസ്റ്റിവൽ ആണോ അതൊരു കൾച്ചറൽ ഫെസ്റ്റിവൽ ആണോ എന്നുള്ളതിനെ പറ്റിയൊക്കെ സംശയമൊക്കെ കാണും. അച്ഛന്മാരും പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇത് ചർച്ച ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ അത് കാരണം അതൊരു റിലീജിയസ് അനുഷ്ഠാനമല്ലേ എന്നുള്ളത്. പക്ഷെ ദേശീയ കേരളത്തിന്റെ ആണ്ടുപിറപ്പ് ദിവസം എന്നുള്ള രീതിയിൽ മലയാളികൾ വിഷു കണി കാണുന്ന ഒരു വർഷത്തെ നല്ല കാഴ്ചകൾ കണ്ട് നിൽക്കുന്ന സത്യത്തിൽ നമ്മളൊരു ഒരു നല്ല കാഴ്ചയുടെ കണ്ടതിന്റെ തുടക്കത്തിന്റെ ഓർമ്മയൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ വർണ്ണന മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കിയാൽ അതൊരു ഒരു നല്ലൊരു കണികാണലാണ്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകും, മത്തായി ശ്ലീഹയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ എന്തു സുന്ദരമായിട്ടാണ് ആ കണികാണൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ കാണുവാൻ സാധിച്ച ആ സ്ത്രീകളുടെ കഥ പറയുന്നത് മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ പ്രധാനമായിട്ട് നമുക്കവിടെ കാണാം. ശാബത്ത് കഴിഞ്ഞ ആഴ്ച 28-ാം അധ്യായത്തിൽ ശാബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മദ്ധ്യക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നു. എന്തൊരു നല്ല കണികാണലാണ്, അതല്ലേ? വളരെ ഭയത്തോടുകൂടി പോയ ഒരു മനുഷ്യരാണ്. ഭയമാണ് അവരെ ഗ്രസിച്ചിരുന്ന വികാരം എന്ന് പറയും. പ്രത്യേകിച്ചും രാത്രി മാറിയിട്ടില്ല, പകൽ പ്രകാശം പരത്തി പരന്നിട്ടുമില്ല. അതുകൊണ്ട് രാത്രിയുടെ ഭീകരതയും ഭയാനകതയും അവരുടെ മനസ്സിലുണ്ട്. പിന്നെ അവർ പോകുന്ന കല്ലറയിലേക്കാണ് എന്നുള്ളത്. ഭീകരമായ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു കല്ല് തങ്ങൾക്ക് വേണ്ടി ആര് മാറ്റിത്തരുമെന്നുള്ള പ്രയാസത്തിലുമാണ് അവർ പോയത്. അങ്ങനെ സമ്മിശ്രമായ ഭയത്തിന്റെ വികാരങ്ങൾ പേറി ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ആഴ്ചക്കൂട്ടത്തിന്റെ 1-ാം ദിവസം രാവിലെ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയ ആ സ്ത്രീകൾ കണ്ട സുന്ദരമായ കണി കാണൽ എന്താ അവിടെ പറയുന്നത്, എന്താ വലിയൊരു ഭൂകമ്പമുണ്ടായി എന്ന് പറയും. ഈ വലിയ ഭൂകമ്പം എന്ന് പറയുമ്പോ അത് ഈ 28-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിലാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലാണ് വലിയൊരു ഭൂകമ്പം ഉണ്ടായി എന്നവിടെ പറയുന്നത്. ഇതുപോലൊരു ഭൂകമ്പം 27-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിലുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 21-ാം അധ്യായം നിങ്ങൾ അല്ല 27-ാം അധ്യായത്തിന്റെ 50 മുതലുള്ള വാക്യം എടുത്താൽ യേശുക്രിസ്തു പ്രാണനെ വിട്ട സംഭവമാണ്. 27-ാം അധ്യായത്തിന്റെ 45 മുതലുള്ള വാക്യങ്ങൾ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തിരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലബ്ബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് ഇവൻ ഏലിയായി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. 50-ാം വാക്യത്തിൽ പറയുന്നത് ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരിശീല മേൽത്തൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, ഭൂകമ്പം ഉണ്ടായി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. അങ്ങനെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തെ പറ്റി, ഒരു ഭൂമി കുലുക്കം ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിനെ പറ്റിയാണ് 27-ാം അധ്യായത്തിൽ പറയുന്നത്. പിന്നെ പറയുന്ന 28-ാം അധ്യായത്തിൽ വന്നപ്പോ അവിടെ ഒരു ഭൂമി കുലുക്കത്തെ പറ്റി പറയുന്നു. 27-ാം അധ്യായത്തിലെ ഭൂമി കുലുക്കവും 28-ാം അധ്യായത്തിലെ ഭൂമി കുലുക്കവും തമ്മിൽ വ്യത്യാസമുണ്ട്. 27-ാം അധ്യായത്തിലെ ഭൂമി കുലുക്കം ഭയത്തിന്റെയും അങ്ങനെയുള്ള ഒരു വികാരത്തിലേക്ക് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചെയും ഭയത്തിന്റെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അന്ധകാരം മനുഷ്യന്റെ മനസ്സിനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയെങ്കിൽ 28-ാം അധ്യായത്തിലെ ഈ ഭൂമി കുലുക്കം എന്ന് പറയുന്നത് അത് ഭയത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, മനുഷ്യന്റെ ചിന്തയെ ഭയത്തിലേക്കല്ല കൊണ്ടുപോകുന്നതെന്നാണ്. പെട്ടെന്ന് വലിയ 28-ാം അധ്യായം 2-ാം വാക്യം, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. എന്ത് സുന്ദരമായ കാഴ്ചയാണതല്ലേ? സത്യത്തിലെ വിഷു കാഴ്ച എന്ന് പറയുന്നത് അതല്ലേ? ഏറ്റവും സുന്ദരമായ വിഷു കാഴ്ച സത്യത്തിലെ. അപ്പൊ ഈ വിഷു എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഈ കേരളത്തിൽ എല്ലാവരും ഈ വിഷു കാഴ്ച വിഷു കണി കാണുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോ നമ്മൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ദേവാലയത്തിന്റെ തിരശീല ചീന്തി സ്വർഗത്തിന്റെ പ്രതീകമായ മദ്ബഹായെ കണ്ട് ഈ കണി കാണുക, ഈ മത്തായി ശ്ലീഹ 28-ാം അധ്യായത്തിന്റെ കണി കാണുകയാണ്. മണിയും മറുപാവസ്ഥയിലെ മുഖക്കിലേക്ക് ഭൂകമ്പത്തിന്റെ ഒരു ഒരു പ്രതീതി, നമ്മൾ ഭൂകമ്പത്തിന്റെ ശബ്ദത്തെ നമ്മൾ അവിടെ ചെറുതായി കാണുകയും എന്നാൽ പ്രകാശം മിന്നൽപ്പുണർ പോലെ പ്രകാശമിറങ്ങുന്നതും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നാം തിരിച്ചറിയുന്നതും ഒക്കെ ആയിട്ടുള്ള വലിയ കണികാണലാണ് സത്യത്തിൽ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നടക്കുന്നത്. ഈ രണ്ടധ്യായങ്ങളിലെ ഈ ഭൂകമ്പങ്ങൾ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. ഈ ഈ രണ്ടധ്യായങ്ങളിലെയും ഈ ഭൂകമ്പം, ആദ്യത്തെ അധ്യായത്തിലെ ഭൂകമ്പം ഭയത്തിന്റേതാണെങ്കിൽ 2-ാമത്തെ അധ്യായത്തിലെ ഭൂകമ്പം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രകാശത്തിന്റെയും ഒക്കെ ഭൂകമ്പമാണ്. അതെന്താ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? എല്ലാ ഭൂകമ്പങ്ങളും ഭയപ്പെടുത്തുന്നതല്ല എന്നാണ്. മനുഷ്യജീവിതത്തിൽ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകും, നമുക്കറിയാമല്ലോ. ഇപ്പോ ലോകം മുഴുവൻ പാൻഡമിക്കിന്റെ അവസ്ഥയിലാണ്, ലോകം മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു ഭൂകമ്പമാണ്. പക്ഷേ ഈ ഭൂകമ്പത്തെ പ്രകാശത്തിന്റെ ഭൂകമ്പമായി, നമ്മുടെ സ്വസ്ഥതയുടെ ഭൂകമ്പമായി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും എന്നുള്ളത്. അതെങ്ങനെയാ? നമുക്കറിയാമല്ലോ ലോകത്ത് ഇന്ന് മനുഷ്യന്റെ ആഡംബരങ്ങളും മനുഷ്യന്റെ അഹങ്കാരങ്ങളും മനുഷ്യന്റെ അങ്ങനെയുള്ളതൊക്കെ കുറഞ്ഞു. ഈവൻ നമ്മുടെ ദേവാലയങ്ങളിൽ പോലും നമ്മുടെ സമ്പത്തിന്റെ ധൂർത്ത് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രയാസങ്ങൾ പ്രക്രിയകളും സമ്പത്തിന്റെ ധൂർത്ത് നാം കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രക്രിയകളും ഈ ഭൂകമ്പം, ഈ പാൻഡമിക് എന്ന് പറയുന്ന ഭൂകമ്പത്തിലൂടെ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. ഇനി എന്താ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്? നന്മയുടെയും കാരുണ്യത്തിന്റെയും പ്രകാശത്തിലേക്ക് ഈ ഭൂകമ്പം നിങ്ങളെ നയിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിലുള്ള എല്ലാ കല്ലുകളെയും ഉരുട്ടി മാറ്റി അവിടെ ദൈവദൂതന്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവദൂതന്റെ സാന്നിധ്യത്തിൽ നാം പ്രകാശത്തിന്റെ മക്കളായി, കാരുണ്യത്തിന്റെ മക്കളായി, കൃപയുടെ മക്കളായി തീരണം എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും കൂടിയാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം പ്രധാനമായിട്ട് നമുക്ക് നൽകുന്നത് എന്നുള്ളതും. ഉയർത്തെഴുന്നേൽപ്പിലും ഭൂകമ്പം ഉണ്ടായി, പക്ഷെ ആ ഭൂകമ്പം മനുഷ്യനെ ഭയപ്പെടുത്തുന്നതല്ല, മറിച്ച് സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ളത്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എപ്പോഴും നമ്മോട് പറയുന്ന സന്ദേശവും നിങ്ങൾ സമാധാനമായിരിക്കുകയാണ്. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നതും നാം ഭൂകമ്പത്തിന്റെ ഭയത്തിലിരിക്കണമെന്നല്ല പറയുന്നേ, മറിച്ച് എന്താ പറയുന്നേ? നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കണം, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. എല്ലാ പ്രത്യക്ഷപ്പെടലുകളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതാണ്, നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രത്യക്ഷപ്പെടലുകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത്. ആരാണ് പ്രത്യക്ഷം സമാധാനത്തോടെ ഇരിക്കാൻ നമ്മളോട് പറയുന്നതെന്നറിയാമോ? ആരാണ് സമാധാനത്തോടെ ഇരിക്കാൻ നമ്മളോട് പറയുന്നേ? ക്രിസ്തുവാണ് പറയുന്നത്. എങ്ങനെയുള്ള ക്രിസ്തു? മുറിവേറ്റ് വേദനപ്പെടുന്ന ക്രിസ്തുവാണ് നമ്മളോട് പറയുന്നത്. മുറിവേറ്റവനായ ക്രിസ്തുവാണ് നമ്മളോട് പറയുന്നത്. ക്രിസ്തുവിനെ പറ്റി നമ്മളിപ്പോ, നിങ്ങൾ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്റെ രക്ഷകനാണെന്ന് പറയും, എന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് പറയും, രാജാതി രാജാവാണെന്ന് പറയും. ക്രിസ്തുവിന് എത്ര ടൈറ്റിലുകൾ നമ്മൾ കൊടുക്കും? വീണ്ടെടുപ്പുകാരനാണ്, രാജാവാണ്, മശിഹായാണ്, ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതൊക്കെ പറയും. പക്ഷെ വേറൊരു ടൈറ്റിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയാമോ? ആരാണ് ക്രിസ്തു എന്ന് ചോദിച്ചാൽ മുറിവേറ്റവനാണ് ക്രിസ്തു എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. മുറിവേറ്റവനാണ് ക്രിസ്തു. ആരാണ് ക്രിസ്തു? മശിഹായാണ്, വീണ്ടെടുപ്പുകാരനാണ്, അതൊക്കെ ശരിയാണ്. ആരാണ് ക്രിസ്തു എന്ന് ചോദിച്ചാൽ ഉയർപ്പിന്റെ പശ്ചാത്തലത്തിൽ നാം കാണണം മുറിവേറ്റവൻ. അതുകൊണ്ടാണ് തോമാശ്ലീഹ യേശു ക്രിസ്തുവിൽ അന്വേഷിച്ച എന്താണെന്നറിയാമോ? അവന്റെ മുറിവുകളെയാണ് അന്വേഷിച്ചത്. അവന്റെ മുറിവുകളെയാണ് അന്വേഷിച്ചത്. തോമാശ്ലീഹ അന്വേഷിച്ചത് അവന്റെ മുറിവുകളെയാണ്. ആ തോമാശ്ലീഹയ്ക്ക് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത ഒന്നുമല്ല. ഞാനിപ്പോ നാട്ടിൽ പോയിട്ട് ഇപ്പോ ഒരു 4 വർഷം ആകാൻ പോവുക. ഞാനിവിടെ വന്നിട്ട് ആർക്കും എന്നെ മനസ്സിലാക്കാൻ 4 വർഷം കഴിഞ്ഞാൽ ഞാനിവിടെ വരുന്നത്. ആർക്കും എന്നെ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇതെന്ന് പറയുന്നത് തോമാശ്ലീഹ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് തോമാശ്ലീഹയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോ എത്ര ദിവസമുണ്ട്? കുറച്ചു ദിവസങ്ങളുടെ കാര്യമാണ്. പക്ഷേ തോമാശ്ലീഹ എനിക്ക് അവന്റെ മുറിവുകളെ കാണണമെന്ന് പറഞ്ഞു. എന്താണ് മുറിവുകളെ കാണണമെന്ന് പറയാൻ കാര്യം? മുറിവേറ്റവനാണ് ക്രിസ്തു എന്നുള്ളത് കൊണ്ടാണ്. ക്രിസ്തുവിനെ കാണണം എന്നാണ് പറയുന്നത്. മുറിവേറ്റവനെ, സമാധാനത്തിന്റെയും അല്ലെങ്കിൽ എല്ലാ സുഖസമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നിറവിൽ നിൽക്കുന്ന ജയശാലിയായിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്കിഷ്ടം. നമുക്കിഷ്ടം അതാണ്. ജയശാലിയായിരിക്കുന്ന, അധികാരത്തിലിരിക്കുന്ന ക്രിസ്തു, ജയശാലിയായിരിക്കുന്ന ക്രിസ്തു. അതുകൊണ്ടാണല്ലോ സബദി മക്കളുടെ അമ്മ വന്ന് പറഞ്ഞില്ലേ, നിങ്ങള് കർത്താവിന് രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്റെ ഒരു മകൻ എടുത്ത് ഒരു മകൻ വെളുത്തിയിരിക്കണം. അങ്ങനെയുള്ള കാര്യം, എല്ലാവരുടെയും പ്രതീക്ഷ, ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രതീക്ഷ, ഈ രാജാതിരാജാവായിട്ട് മഹത്വത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ പറ്റിയുള്ള ചിന്തകളാണ്. ആരാണ് ക്രിസ്തു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് മുറിവേറ്റവനാണ് ക്രിസ്തു എന്നുള്ളതാണ്. ആ മുറിവുകളാണ് ദൈവസന്നിധിയിൽ ഉയർപ്പിന്റെ ലക്ഷണമായിട്ട് എപ്പോഴും നാം മനസ്സിലാക്കേണ്ടതും. ഈ ഭൂമിയിൽ നാം ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി സഹിക്കുന്ന മുറിവുകളാണ് പ്രധാനമായിട്ടുള്ളത്. ക്രിസ്തുവിന്റെ മുറിവിന്റെ പ്രത്യേകത കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചപ്പം, സെന്റ് തോമസ് പള്ളി പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ. യേശു ക്രിസ്തുവിന്റെ മുറിവ്, വിലാപ്പുറത്തെ മുറിവിന്റെ പ്രത്യേകത ഞാൻ അത് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. വിലാപ്പുറത്ത് കുത്തി. എപ്പോഴാ കുത്തിയെന്നറിയാമോ? ക്രിസ്തു മരിച്ചതിന് ശേഷമാണ് കുത്തിയത്. ക്രിസ്തുവിന് മരിച്ചോ എന്നുള്ളത് പീലാത്തോസ് അന്വേഷിക്കാനായിട്ട് ആളിനെ വിട്ട് അവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തി. മരിച്ചെന്ന് ഉറപ്പുവരുത്തിയെങ്കിലും അവിടെ നിന്ന് പട്ടാളക്കാരൻ, മിലിറ്ററി ഓഫീസർ, ശതാധിപൻ അവന്റെ വിലാപ്പുറത്ത് കയ്യിലിരുന്ന കുന്തം കൊണ്ട് ആഞ്ഞൊരു കുത്തുകൊടുത്തു. ക്രിസ്തു മരിച്ചു, മരിച്ചു എന്ന് അവര് പറഞ്ഞു. ക്രിസ്തു മരിച്ചു എന്ന് അത് 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 സർട്ടിഫൈ ചെയ്യേണ്ടവർ സർട്ടിഫൈ ചെയ്തു. എങ്കിലും ഇവനൊരു കുത്തുകൊടുത്തു, ഒരു മുറിവുണ്ടായി. ആ മുറിവിലൂടെ രക്തവും വെള്ളവും ചീറ്റി ഒഴുകിയെന്നാ പറഞ്ഞു. ആ രക്തവും വെള്ളവും ചീറ്റി ഒഴുകിയത് ശതാധിപന്റെ പേര് ഞാനെന്ന് പറഞ്ഞു. അവന്റെ പേര് ലോൻജിന്യൂസ് എന്നാ. ലോൻജിന്യൂസ് എന്ന് പറയുന്ന ഈ ശതാധിപൻ, അവൻ ഒരു ഒരറ്റ കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കണ്ണ് അവന്റെ കണ്ണ് കാഴ്ചയില്ലായിരുന്നു. അവന് എന്തുവാ, പാർഷ്യലി ബ്ലൈൻഡ് ആണ്. പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ഒരു കണ്ണിന് കാഴ്ചയില്ല. ആ രക്തവും വെള്ളവും അവന്റെ ചീറ്റി ഒഴുകിയാൽ ഒരു ഡ്രോപ്പ് അവന്റെ കണ്ണിൽ വീണു, അത് കാഴ്ച പ്രാപിച്ചു. അതാണ് ക്രിസ്തുവിന്റെ മുറിവിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് ക്രിസ്തു സ്മരിക്കപ്പെടുന്നത്? ക്രിസ്തു മുറിവേൽക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. പാപികളായ മനുഷ്യർക്ക് വേണ്ടിയാണ്. ആ കുടിശിൽ കിടക്കുമ്പോഴും വേദന കൊണ്ട് പിടയുമ്പോഴും കാരുണ്യം ചെയ്യുവാനുള്ള ഒരു സാധ്യതയെ ഇല്ലാതാക്കുന്നില്ല എന്ന്. ഒരു തന്നെ ദ്രോഹിക്കുന്ന, തന്നെ കുത്തുന്ന, തന്നെ വേദനപ്പെടുത്തുന്ന മനുഷ്യനോട് പോലും കാരുണ്യത്തോടെ കാണുവാൻ, അങ്ങനെയുള്ള തന്നെ വേദനപ്പെടുത്തുന്നവരോട് പോലും കാരുണ്യത്തോട് കാണുവാനായിട്ടുള്ള ആ മുറിവുകളെയാണ്, അങ്ങനെ നാം സഹിക്കുന്ന മുറിവുകളെയാണ് ഹോളി വൂൺസ് എന്ന് പറയുന്നത്. ഹോളി വൂൺസ്, തിരുമുറിവുകൾ എന്ന് പറയുന്നത് അതാണ്. അതിനെയാണ് തിരുമുറിവുകൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഗതി, ഈ ഭൂമിയിൽ നാം സഹിക്കുന്ന, നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ എല്ലാം തന്നെ ഭയപ്പെടുത്തുന്ന ഭൂകമ്പങ്ങളല്ല, മറിച്ച് പ്രകാശത്തിന്റെയും നന്മയുടെയും അവസ്ഥയിലേക്ക് നയിക്കുന്ന ഭൂകമ്പങ്ങളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ ആ രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മുറിവേറ്റിരിക്കുന്നത്, അവന്റെ മുറിവിലൂടെ നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ട. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പോലും, തന്നെ കുത്തിയവന് വേണ്ടി പോലും ആ മുറിവുകളിലെ രക്തം പിന്നെ അവനെ ഹീൽ ചെയ്യുവാൻ തക്കവണ്ണം, അവനെ സുഖപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിച്ചുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ തിരുശരീരവും തിരുരക്തവും കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിക്കുന്നവരാണ് നമ്മൾ. ക്രിസ്തുവിന്റെ തിരുശരീര രക്തത്തിന്റെ പങ്കാളികളാണ് നമ്മൾ. ആ പങ്കാളിത്തത്തിലൂടെ, ആ തിരുശരീര രക്തങ്ങളിലെ ആത്മാർത്ഥമായ പങ്കാളിത്തത്തിലൂടെ നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആ മുറിവുകൾ ഇന്നും തിരുമുറിവുകളായി നിൽക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. പ്രതാപ വിശ്വാസികളെ അനുഗ്രഹകരമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയായതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്ന് നാം പ്രത്യേകമായിട്ട് ഈ ദിവസത്തേക്ക് ചിന്തകൾ പ്രധാനമായിട്ടും യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ചിന്തകളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ് എങ്കിലും ഇന്ന് പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒന്നിച്ചു കൂടിയപ്പോൾ എല്ലാവരുമായിട്ടത് ഒന്നുകൂടെ ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രം. ക്രിസ്തുവിന്റെ തിരുമുറിവുകൾ എല്ലാ ഭൂകമ്പങ്ങളും നമ്മളെ ഭയപ്പെടുത്തേണ്ടതല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് നമ്മെ പ്രകാശത്തിലേക്കും നാം അഭിമുഖീകരിക്കുവാൻ നമുക്ക് പ്രയാസമാണെന്ന വെല്ലുവിളികൾ, ആര് കല്ലുരുട്ടി മാറ്റൂ എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ട് അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കല്ലുരുട്ടി മാറ്റി രണ്ട് ദേവദൂതന്മാർ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാം അഭിമുഖീകരിക്കുവാൻ പ്രയാസമാണെന്ന് നാം ചിന്തിക്കുന്ന പല പ്രതിസന്ധികളും അതെല്ലാം നമ്മുടെ മുമ്പിൽ ഉരുട്ടി മാറ്റി അവിടെ പ്രകാശത്തിന്റെ ദൂതന്മാർ വന്നിരുന്ന് നമ്മെ വെൽക്കം ചെയ്യുന്ന പ്രതിസന്ധികൾ, ഭൂകമ്പങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെ തിരിച്ചറിയണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള വീണ്ടെടുപ്പ് എല്ലാ ആഴ്ചയിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പങ്കാളികളാകുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ, ലോഞ്ച് ന്യൂസിന്റെ മുറിവുകൾക്ക്, ബലഹീനതകൾക്ക്, പോരായ്മകൾക്ക് മാറ്റം നൽകി അവനെ ദൈവികനാക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയ ആ വലിയ അനുഭവത്തിലേക്ക് ക്രിസ്തു നമ്മെ കൊണ്ടുവരും എന്നുള്ളതും, അതാണ് ഉയർപ്പിന്റെ സമാധാനം എന്നുള്ളതും നാം മനസ്സിലാകും. ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന എല്ലാ സന്ദർഭങ്ങളിലും അവിടെ വന്നു നിന്നുകൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എങ്ങനെയാ സമാധാനം എന്ന് പറയുന്നത്? നിങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ എന്റെ മുറിവുകൾ നിങ്ങൾക്ക് സമാധാനം നൽകും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ മുറിവുകൾ നിങ്ങൾക്ക് സമാധാനം നൽകും. ക്രിസ്തുവിന്റെ മുറിവുകൾ നമ്മുടെ ജീവിതത്തെ സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാധാരണ പ്രസംഗം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഐസബി പ്രകാശത്തിനാണ് അതിന്റെ കൺക്ലൂഷൻ പറയുന്നത്. എനിക്കും അച്ഛന് വളരെ അത്യാവശ്യമായിട്ട് എവിടെ പോകേണ്ടതുകൊണ്ട് അച്ഛന് എന്റെ ജോയിൻ ചെയ്യുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. അച്ഛനെ പ്രത്യേകിച്ച് അറിയിക്കുകയുണ്ടായി. തിരുമേനി നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോയ അവസരങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് നഷ്ടമായത് നിരന്തരം നമ്മൾ കേൾക്കുന്ന, പുതുതായി കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ്. തിരുമേനി എല്ലാ പ്രസംഗങ്ങളും നടത്തുമ്പോഴും തിരുമേനി ഒരു കൺക്ലൂഷൻ ഉണ്ട്. ആ കൺക്ലൂഷനിൽ എന്തെങ്കിലുമൊക്കെ പുതിയത് കേൾക്കാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളത് എന്നോട് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ വേദവസ്ത്രത്തിൽ ഇന്ന് തിരുമേനി പറഞ്ഞ ഈ ഭാഗം ഞങ്ങൾക്ക് പല പ്രാവശ്യം വായിച്ചു പോയിട്ടുണ്ടെങ്കിലും അധികം വായിച്ചു പോയിട്ടുള്ളതല്ലാതെ മനസ്സിലായി തട്ടിയിട്ടില്ല. പക്ഷേ അത് തിരുമേനി അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയും കൂടെ ഈ ഭാഗത്തുണ്ടല്ലോ എന്ന്. പ്രത്യേകിച്ച് വേദപുസ്തകത്തിലെ രണ്ട് ഭൂകമ്പങ്ങൾ, തിരുമേനിയുടെ പ്രസംഗത്തിന്റെ പ്രത്യേകത എല്ലാവരും വായിക്കുന്ന പോലെയല്ല, ആരും ശ്രദ്ധിക്കപ്പെടാത്ത വരികൾക്കിടയിലുള്ള ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളെ മനസ്സിലാക്കി തരാനുള്ള ഒരു പ്രത്യേക അറിവ് തിരുമേനിക്കുണ്ടെന്നുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമാണ് അത് പറയുന്നതിൽ. പ്രത്യേകിച്ച് പ്രാണനെ വിടുമ്പോഴുള്ള ഭൂകമ്പവും പ്രാണൻ തിരിച്ചു വന്നപ്പോഴുള്ള ഭൂകമ്പവും അതോടൊപ്പം മർത്തോമാ ശ്ലീഹ ആവശ്യപ്പെട്ട് അന്വേഷിച്ച മുറിവുകള്, ഇതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഉൾക്കാഴ്ചയോടെ ചിന്തിക്കേണ്ട ഭാഗങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഭൂകമ്പങ്ങളെ പറ്റി തിരുമേനി പറഞ്ഞത്, എന്തൊന്ന് ഭയപ്പെടുന്ന ഭൂകമ്പം, ഭയപ്പെടുത്തുന്ന ചില ഭൂകമ്പങ്ങളുണ്ട്. അതുപോലെ തന്നെ കർത്താവ് പുനരുത്ഥാനം ചെയ്തതിനു ശേഷം കല്ലറയിലെത്തിയ സ്ത്രീകള് കല്ലുരുട്ടി മാറ്റുന്നത് കണ്ട് അത്ഭുതപ്പെട്ടപ്പോൾ അവിടെയും ഒരു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഭൂകമ്പങ്ങളും ഉണ്ടായി. അപ്പൊ തിരുവേനി ഇങ്ങനെ പറഞ്ഞു, എല്ലാ ഭൂകമ്പങ്ങളും ഭയപ്പെടുത്തുന്നതല്ല, അതിനപ്പുറം ഒരു സന്തോഷം നൽകുന്ന ഭൂകമ്പങ്ങളും ഉണ്ടെന്ന്. അപ്പൊ ഇത് കേൾക്കുന്ന പലരോടും എനിക്ക് പറയാനുള്ളത്, ഈ വീട്ടിൽ ഈ ഭൂകമ്പം നടക്കുന്നുണ്ട്, മാതാപിതാക്കളുടെയും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയില്. അപ്പൊ എല്ലാ ഭൂകമ്പങ്ങളും തകർക്കുന്നതാണെന്ന് വിചാരിക്കണ്ട, അതിനപ്പുറം ഒരു പ്രത്യാശയുടെ ഭൂകമ്പം അത്ഭുതം കൂടെ കാണാൻ പറ്റും. എപ്പോഴാണ് ഈ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞ് ഒന്ന് ശാന്തമായി കണ്ണടച്ച് ദൈവത്തെ നമ്മുടെ ഭൂകമ്പങ്ങളിൽ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ തിരുവേനി പറഞ്ഞതുപോലെ ഒരു അത്ഭുതം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് ഒരുപക്ഷെ തിരുവേനിയുടെ ഈ ആശയങ്ങളിൽ കൂടി നമ്മൾ തിരിച്ചറിയുന്നതാണ്. അപ്പം എത്ര ഭയപ്പെടുത്തുന്ന സംഗതികളിലും ദൈവത്തിനെ ഒന്ന് ഉൾപ്പെടുത്താൻ നമ്മൾ, ക്രിസ്തു നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ, അതിനൊക്കെ ഒന്ന് കണ്ണടച്ച് ശാന്തമായിരുന്നാൽ പരിഹരിക്കപ്പെടാത്ത ഭൂകമ്പങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് നമുക്ക് തിരുമേനിയിൽ നിന്ന് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമേറിയത് മുറിവുകളാണെന്നുള്ളൊരു ഉൾക്കാഴ്ച. പലപ്പോഴും മുറിവുകളെ ശാപങ്ങളായി തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്ന അന്ധമായ ആധ്യാത്മികതയിൽ ക്രിസ്തുവിന്റെ മുറിവും, ക്രിസ്തുവിൽ തോമാസ്ലീഹ അന്വേഷിച്ച് കണ്ടെത്തിയ മുറിവുകളും ഈ രണ്ടുപേരുടെയും മഹത്വത്തിനിടയാക്കി തീർത്തു എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ മഹത്വത്തിനിടയായി എന്നുള്ള സംശയമൊന്നുമില്ല. എന്നാൽ തോമാസ്ലീഹയുടെ അന്വേഷണം തോമാസ്ലീഹയുടെ ഒരു മഹത്വത്തിനിടയായി, ലോകം മുമ്പാകെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തിൽ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ തോമാസ്ലീഹയ്ക്ക് പ്രേരിതമായത് ക്രിസ്തുവിൽ തൊട്ടപ്പെട്ട മുറിവുകളിൽ നിന്ന് ലഭിച്ച ആധ്യാത്മിക പ്രേരണയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചിന്ത നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരുപാട് കരുത്തേകുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുകയും, വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത, പ്രത്യേകിച്ച് പുനരുത്ഥാന തിരുനാൾ ആഘോഷിച്ച് ഈ ചിന്തകൾ നമ്മൾ കൂടുതൽ കാൾക്കുവാൻ ഇടയാകുന്ന ഈ ദിനങ്ങളിൽ അതിന്റെ ഏറ്റവും മൂല്യമേറിയ വാക്കുകളെ നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കാതുകളിലും ആഴമായി ഇറങ്ങത്തക്കവണ്ണം പകർന്നു തന്ന അഭിയന്യ തിരുമനസ്സിനോട് ഈ പ്രാർത്ഥനയുടെ പിതാവെന്ന് തന്നെ പറയാം തുടക്കക്കാരനും. ഇപ്പോഴും എല്ലാ പ്രാർത്ഥനയിലും തിരുമേനിയെ ഞങ്ങൾ സ്മരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന ആരംഭിച്ച പിതാവും നടത്തിക്കൊണ്ടു പോകുന്ന പിതാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് എന്നും ഈ പ്രാർത്ഥന തിരുമേനിയെ ഓർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തുടർന്നും തിരുമേനിയുടെ മൂല്യമേറിയ വാക്കുകളും അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ, താഴ്മയോടെ തിരുമേനിയോട് ഈ സമയത്ത് അറിയിച്ചിരിക്കുന്നു. എല്ലാവരുടെയും പേരുള്ള സ്നേഹവും നന്ദിയും തൃപ്പാർത്തെങ്കിലും വിനയത്തോടെ സമർപ്പിക്കുകയും ചെയ്യുന്നു. എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സ്ഥിരം ഓർക്കാറുള്ള പേരുകളൊക്കെ നമുക്ക് ഓർക്കാം. നമ്മൾ നിലവിൽ ഓർക്കാറുണ്ട് ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, 2 ജോയല്, അതുപോലെ ഒരു ബെന്നിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു കൊച്ചുമകനാണ് ക്യാൻസർ ബാധിച്ച് ഇപ്പോഴ് സുഖം പ്രാപിച്ചു വരുന്നു, ബെന്നിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ആലീസ് ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ഷിബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ പല വൈദിക സഹോദരങ്ങൾ, ചെറുപ്പക്കാര വൈദികർ രോഗികളായിട്ട് ഇപ്പൊ സൗഖ്യം പ്രാപിച്ചൊക്കെ വരുന്നുവെങ്കിലും അവരുടെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഡയസിലും ന്യൂയോർക്കിലും ഉള്ള വൈദിക ശ്രേഷ്ഠരുണ്ട്. അവരെ ദൈവസന്നിധിയിലെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ എയ്ഡനെ ഓർത്ത് പ്രാർത്ഥിക്കാം, എഡിസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ സൗഖ്യത്തിനായിട്ട് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാനും ദാഥ, എന്ന നിനക്കു സുഗന്ധമദ അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥ നിൻ തിരുമുമ്പിൽ ആത്മശരീരമനസുകളേ ശോഭ കലർന്ന വിളക്കുകള, ഞാൻ കത്തിപ്പാറാകണമേ.
ബാറക്കിമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ പ്രഭാതം ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് അങ്ങയുടെ പുനരുത്ഥാന പെരുന്നാളിനെ ആഘോഷിച്ചതിനു ശേഷം മനുഷ്യമധ്യത്തിൽ അങ്ങ് ഇറങ്ങി അവതരിച്ച് തന്റെ പുനരുത്ഥാനത്തിന്റെ സന്ദേശം അറിയിക്കുകയും വാങ്ങിപ്പോയ എല്ലാവർക്കും ഒരു പുതിയ ഉണർമ്മയുടെ പുത്തൻ പുനരുത്ഥാനത്തിന്റെ അനുഭവം ഉണ്ടാകും എന്ന് സാക്ഷ്യപ്പെടുത്തി വിശ്വാസത്തിന്റെ മഹത്വത്തിലേക്ക് അവരെ ഉയർത്തിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ദിനങ്ങൾ ഞങ്ങൾക്കും അവരുടെ പ്രത്യാശയുടെ ദൂത് തന്ന് ആ പ്രത്യാശയിലേക്ക് അങ്ങ് ഞങ്ങളെ നയിക്കുന്ന അങ്ങയുടെ കൃപയെ ആർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഏത് വേദനകളിലും മുറിവുകളിലും അങ്ങയുടെ കരങ്ങളുണ്ട്, അങ്ങയുടെ സാന്നിധ്യമുണ്ട്, ഒരു പ്രതീക്ഷയുടെ മഹത്വമുണ്ടെന്നുള്ള ദർശനബോധത്തോടുകൂടി ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ തിരിച്ചറിയുന്നു, ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. അത് ഞങ്ങളുടെ ജീവിത മഹത്വം കൊണ്ടല്ല, മറിച്ച് അങ്ങ് ഞങ്ങളെ അന്വേഷിക്കുവാനും ആ പാതയിൽ നടക്കുവാനും ഞങ്ങൾക്ക് തന്ന തിരിച്ചറിവിനെയും ആ സ്നേഹത്തെ ഓർത്ത് അന്നിയോടെ സ്തുതിക്കുന്നു. ദൈവ വിട്ടുപിരിയാത്ത ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് ചുരിഞ്ഞു തരുന്ന കരുണാമൃതം ചുരിഞ്ഞു തരുന്ന അനുഗ്രഹങ്ങളെ ഔദാര്യത്തോടെ വാങ്ങിച്ച് മറന്നുപോകുന്നവരായിട്ടല്ല, ഔദാര്യങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നവരായി, അത് ജീവൻ കൊടുത്തും നന്ദി അർപ്പിക്കത്തക്കോണമുള്ള ആത്മാർത്ഥത ഉണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകണമേ. ആ പരിശുദ്ധാത്മാവിന്റെ ദാനം നൽവരങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിപ്പിക്കണമേ. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം അവിടുത്തെ കാവൽക്കാരെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉൾപ്പെടുത്തണമേ, നിയമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി അനേകരുടെ പേരുകൾ ഞങ്ങൾ ഓർത്തു, ഞങ്ങളുടെ ഹൃദയങ്ങൾ അനേകരുടെ പേരുകളുണ്ട്. ഞങ്ങൾ അറിയാതെ വേദനയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകരുണ്ട്. അവരെയൊക്കെ അവിടുത്തെ കരുണയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ കണ്ണുനീരിനെ അവിടുന്ന് കാണണമേ. അവരുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന നൊമ്പരങ്ങളെ അവിടുന്ന് ശാന്തമാക്കണമേ. രോഗമുണ്ടാക്കുന്ന വേദനയും രോഗത്തെപ്പറ്റിയുള്ള ഭയവും അവരുടെ മനസ്സിൽ ആഴമായി പതിയാതിരിക്കത്തക്കവണ്ണം അങ്ങൊരുക്കുന്ന സമ്മാനിക്കുന്ന സ്നേഹത്തിന്റെയും തലോടലിന്റെയും ആ അനുഭവം തിരിച്ചറിവോടുകൂടി അവർക്ക് അനുഭവിക്കാൻ സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാരിലും ഔഷധങ്ങളിലും ഒക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റിപ്പോകാതെ നന്മയിൽ വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ തിന്മയിലേക്ക് നയിക്കുന്ന ദുർജീവിത ശൈലികളിൽ നിന്നൊക്കെ അവരെ പിന്തിരിപ്പിച്ച് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വിശുദ്ധിയുടെയും തലങ്ങളിലേക്ക് അവരെ നയിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങൾ ഓർക്കുന്നു. കുടുംബത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ സഹായിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. പലതരത്തിലുള്ള അനുപ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരെയും അവിടുന്ന് താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവാ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയും, പ്രത്യേകിച്ച് ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ധ്യാനം നിർവഹിച്ച അവിടുത്തെ അഭിഷിക്തനും ഞങ്ങളുടെ പിതാവുമായ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നയിക്കണമേ, നടത്തണമേ. ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ശ്രദ്ധയോടെ വിശുദ്ധിയോടെ പാലിക്കുവാൻ എല്ലാ നന്മകളും ഉയരങ്ങളിൽ നിന്ന് കൊടുക്കണമേ എന്ന് അവിടുത്തെ കർണയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഈ രാജ്യത്തെയും മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. അല്പമേ അധികമായോ സഹായിക്കുകയോ സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് കൃപയോടെ പരിപാലിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മ ഓരോ ദിവസവും വ്യക്തിവിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു സാധ്യതയെ പരിലസിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, കുറ്റങ്ങളെ പൊറുക്കണമേ. ഓരോ പ്രാർത്ഥനകൾ പര്യവസാനിക്കുമ്പോഴും കുറെ കൂടൊക്കെ അങ്ങയോട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുത്തവരായി തീരുവാൻ ഈ കൂട്ടായ്മ ഞങ്ങൾക്ക് മുഖാന്തരമാക്കി തീർക്കണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി നന്മയിലേക്ക് നയിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർഷയിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാൾ സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ. തിരുമേനി, ആശീർവാദം പറയാനുണ്ടോ?
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സുമന്ത്രം അവകാശം ഞങ്ങളെല്ലാവരോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിച്ച എല്ലാവരോടും, അവരുടെ എല്ലാ പ്രാർത്ഥനകളോടും യാചനകളോടും ഞങ്ങളെല്ലാവരോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ആമേൻ. വളരെ നന്ദി തിരുമേനി. എല്ലാവരുടെയും പേരിൽ അഭിനന്ദ തിരുമനസ്സിന് നന്ദി അർപ്പിക്കുന്നു. തുടർന്നും തിരുമനസ്സുകൊണ്ട് ഈ ദേശത്ത് വരുമ്പോഴൊക്കെ ഇതിൽ സംബന്ധിക്കണമെന്ന് വളരെ വിനയത്തോടെ അറിയിക്കുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടത്തിയ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും, പ്രത്യേകിച്ച് മാമനച്ചൻ, അതുപോലെ തന്നെ ഐസബി പ്രകാശച്ചൻ, അച്ഛന് ഇടയ്ക്കുന്ന് ജോയിൻ ചെയ്തു, പക്ഷെ പിന്നെ അച്ഛന് അത്യാവശ്യം പോകേണ്ടി വന്നു. അതുപോലെ തന്നെ വന്നി വി സി വർഗീസ് അച്ഛൻ, അതുപോലെ ബിജോയി അച്ഛൻ, ഈ വൈദികരൊക്കെ നിരന്തരം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു, നേതൃത്വം നൽകുന്നു എന്നുള്ളത് വളരെ സ്നേഹത്തോടെ ഉറക്കുകയും എല്ലാ വൈദികരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യുന്ന അനേക വൈദികരുണ്ട്. പ്രത്യേകിച്ച് വന്നി തമ്പാനച്ചൻ, മിക്കാറും ഒക്കെ ഈ സുശ്രൂഷയിൽ നിരന്തരം പ്രാർത്ഥിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അതുപോലെ അല്പമായി അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്കൊക്കെ ദൈവ ആശ്വാസം നൽകട്ടെ. അതുപോലെ ബൈബിൾ വായിച്ച മോഹനങ്ങള്, ഇതിന്റെ അടുത്ത സ്റ്റേറ്റ് ചെയ്തിലുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും അല്പമായി അധികമായോ ഇതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്പുരാൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
ഹലോ ഹലോ തന്നിരിക്കുന്നതാ 14:10 ഇതിനകത്തൊന്നുമില്ല. കഴിഞ്ഞു.